ഒരു വിളി പച്ച മലയാളത്തിൽ ഫാദർ ജോൺസ് ജോർജ് മഞ്ചപ്പിള്ളിൽ SDB എഴുതിയ ലേഖനം. എൻട്രൻസിൽ നല്ല റാങ്കോടെയാണ് ഞാൻ എൻജിനീയറിംഗ് പഠനത്തിന് ചേർന്നത്. മികച്ച കോളേജുകളിലൊന്നായ കൊച്ചി രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു അഡ്മിഷൻ ലഭിച്ചതും. അന്നത്തെ ഏറ്റവും ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് വിഷയമായ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് തന്നെ തിരഞ്ഞെടുക്കാനും കഴിഞ്ഞു. കോളേജ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമ്പോൾ അവിടെ അടിച്ചു പൊളിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ജീസസ് യൂത്ത് കൂട്ടായ്മയുടെ ഭാഗമായതിനാൽ ഈശോയെ വേദനിപ്പിക്കുന്നതെല്ലാം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി. പക്ഷേ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം വളരെ സന്തോഷകരമാകുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. പഠനം തകൃതിയായി നടക്കവേ തന്നെ ഹുവായി എന്ന ഇൻ്റർനാഷണൽ ചൈനീസ് കമ്പനിയിൽ അതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശമ്പളത്തിൽ മികച്ച ജോലി കിട്ടി. സങ്കീർത്തനം 37:4 പറയുന്നുണ്ട്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഈശോയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ കുറച്ച് സമയം കൊടുത്താൽ ഈശോ അതിനേക്കാൾ ഉപരിയായി നമ്മെ അനുഗ്രഹിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവം കൂടിയായിരുന്നു അത്. ജോലിസ്ഥലം ബാംഗ്ലൂരായിരുന്നു. പക്ഷേ ഒരു വർഷമായപ്പോഴേക്കും കമ്പനി എന്നെ ചൈനയിലേക്ക് വിട്ടു. അപ്പോൾ ഇന്ത്യയിലെയും ചൈനയിലെയും ശമ്പളം ലഭിക്കുമായിരുന്നു. അവധി സമയത്ത് സ്ഥലങ്ങൾ കാണാൻ പോകും. തികച്ചും അടിപൊളി ലൈഫ്. പക്ഷേ പഴയ കോളേജ് കാലത്തെ സന്തോഷം ഇല്ലാത്തതുപോലെ. അതിനാൽ കോളേജിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രൊഫസറാകാനായി റിസർച്ച് ഫെലോ എക്സാം എഴുതി. US മാസ്റ്റേഴ്സ് ബിരുദം ചെയ്യാനായിരുന്നു ചിന്തിച്ചത്. ഒരുക്കമെന്ന നിലയിൽ ബാംഗ്ലൂരിലേക്ക് മടങ്ങി അവിടെ ജോലി തുടർന്നു. ഒരു ജീസസ് യൂത്ത് സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ജർമ്മനിയിൽ പഠനാവസരത്തിന് ശ്രമിക്കാനും തുടങ്ങി. ആ സമയത്താണ് ജീവിതത്തിൽ ശ്രദ്ധേയമായ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നത്. ഈശോയോട് പറഞ്ഞ യെസിൻ്റെ കഥ. ആ ദിവസം ഇന്നും ഓർക്കുന്നുണ്ട്. 2009 June 19 അന്ന് ഞായറാഴ്ചയായിരുന്നു. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിനടുത്തുള്ള സെൻറ് തോമസ് ദേവാലയത്തിൽ പോയി. കൂടെ എൻ്റെ ചേട്ടനുമുണ്ട്. ആ വിശുദ്ധ കുർബാന എനിക്ക് ഹൃദയസ്പർശിയായ അനുഭവമായിരുന്നു. വൈദികനാകാൻ ഈശോ എന്നെ വിളിക്കുന്നെന്ന ശക്തമായ ഒരു പ്രചോദനം. അടുത്ത് ചേട്ടനിരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടനെ ഇക്കാര്യം ചേട്ടനോട് പറയണം. പിന്നെ വീട്ടിലേക്ക് വിളിക്കണം. നാളെ തന്നെ സെമിനാരിയിൽ പോകണം. ഇതൊക്കെയാണ് അപ്പോഴത്തെ എൻ്റെ ചിന്ത. അത്രയും ശക്തമായ പ്രചോദനമായിരുന്നു അത്. ഒടുവിൽ ദീപബലി കഴിഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ വല്ലാത്ത സംശയം, ഇതെല്ലാം ചുമ്മാ തോന്നുന്നതാണോ? ഈശോയുടെ യെസ് പറഞ്ഞാൽ പാലിക്കണ്ടേ? ഒടുവിൽ ഈശോയോട് പറഞ്ഞു, ഇത് തോന്നലാണോ ഈശോയെ? നിന്റെ വൈദികനാകാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അച്ഛന്മാർ വിശുദ്ധിയിൽ ജീവിക്കുന്നവരല്ലേ. നീ തന്നെയാണോ എന്നെ വിളിക്കുന്നത്? ഇത് നിന്റെ ഇഷ്ടമാണെന്ന് എനിക്ക് എന്ന് മനസ്സിലാക്കി തരുന്നു, അന്ന് ഞാൻ യെസ് പറയാം. ഇക്കാര്യം അധികം ആരോടും പറഞ്ഞില്ല. പക്ഷേ സിസ്റ്ററായ എൻ്റെ ചേച്ചിയോട് പങ്കുവച്ചു. പക്ഷേ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക എന്ന ഒരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇടയ്ക്ക് ഈശോ എനിക്ക് ചില വചനഭാഗങ്ങൾ വായിക്കാൻ പറഞ്ഞു തരാറുണ്ട്. വായിക്കുമ്പോഴേ അത് ഏതാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അത്തരത്തിൽ പച്ച മലയാളത്തിൽ നിന്നെ ഞാൻ വൈദികനാകാൻ വിളിക്കുന്നു എന്ന് നേരിട്ട് അർത്ഥം വരുന്ന ഒരു വചനഭാഗം കിട്ടണം എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. എങ്കിൽ വിളി ഉറപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടെ ഇരിക്കെ ജർമ്മനിയിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി. 2009 October ജർമ്മനിയിലെത്തി. ആ ഡിസംബർ ആയപ്പോൾ ഈശോയ്ക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയി എന്തു കൊടുക്കണം എന്ന് ചിന്തിച്ചു. അതിനുവേണ്ടി പരമാവധി നന്നായി ജീവിക്കാനായിരുന്നു തീരുമാനം. അതിനായി എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. എന്നാൽ ആ ബലികളിൽ പുതിയൊരു അത്ഭുതമാണ് എന്നെ കാത്തിരുന്നത്. എല്ലാ ദിവസവും മുമ്പ് ബാംഗ്ലൂരിൽ വിശുദ്ധ കുർബാനയ്ക്കുണ്ടായ അതേ അനുഭവം. പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ അപ്പോഴും സാധിച്ചില്ല. ഒടുവിൽ ക്രിസ്മസും കഴിഞ്ഞ് വർഷാവസാനമായി. വൈകുന്നേരം വിശുദ്ധ കുർബാന കഴിഞ്ഞ് പാർട്ടിക്കൊന്നും പോകാതെ ഒരു ക്രൈസ്തവ ചലച്ചിത്രം കാണാമെന്ന് വിചാരിച്ചു. മിഷൻ ടു ലവ് എന്ന ഡോൺ ബോസ്കോയുടെ ജീവചരിത്രമാണ് കിട്ടിയത്. കണ്ടുകൊണ്ടിരിക്കെ 12 പടക്കത്തിൻ്റെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കാം. പെട്ടെന്ന് ഈശോ അടുത്തടുത്ത് വരുന്ന അനുഭവം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശോ തൊട്ടടുത്ത് എത്തി എന്ന് മനസ്സിലായി. ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പോസ് ചെയ്തു. അരികിൽ വന്നു നിന്ന ഈശോ കടുത്ത വേദനയോടെ എന്നോട് പറഞ്ഞു, ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ടും ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ തന്നിട്ടും എന്നിട്ടും നിനക്കെന്നെ വിശ്വാസമില്ലേ? അത് എൻ്റെ ഹൃദയം തുളയ്ക്കുന്ന ചോദ്യമായിരുന്നു. ഈശോയെ, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ യെസ് പറയാത്തത്. ഇത് നിന്റെ ഇഷ്ടമാണോ എന്നറിയാത്തത് കൊണ്ടാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ തുടർന്നു, 4 January ഞാൻ നിന്നെ നാവിലല്ല, കയ്യിൽ സ്വീകരിച്ച് നിന്നെ നോക്കി നിനക്ക് വാക്ക് തരും. പിറ്റേ ദിവസം 2010 ജനുവരി 1 നന്നായി ഒരുങ്ങി വൈകുന്നേരം വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കയ്യിൽ ഈശോയെ സ്വീകരിച്ചിട്ട് അല്പം മാറിയിരുന്നു. അവിടുത്തോട് പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കുന്നത് നീയാണ്. നീ വിളിക്കുകയാണെങ്കിൽ എൻ്റെ യെസ് നിനക്ക് ഞാൻ തരുന്നു. ആ വാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വർഗത്തിലാണെന്ന പ്രതീതിയായിരുന്നു. സന്തോഷത്താൽ ചങ്ക് പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. എൻ്റെ അപ്പോഴത്തെ ആഗ്രഹം ആരെയെങ്കിലും പോയി ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എത്ര വിഷമിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചിട്ടും അസ്വസ്ഥതപ്പെടാൻ പോലും പറ്റുന്നില്ല. അത്രമാത്രം ആനന്ദാവസ്ഥയിലായിരുന്നു ഞാൻ. 3 ദിവസം ജനുവരി 4 ഞാൻ റൂമിലിരുന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയം ഒരു ജപമാല രഹസ്യം ചൊല്ലിയിട്ട് പഠനം തുടങ്ങാം എന്ന് കരുതി. അപ്പോൾ മുട്ടുകുത്താൻ പ്രേരണ. പിന്നെയും അതാ ഒരു ജപമാല മുഴുവൻ ചൊല്ലാൻ ഈശോ പ്രേരിപ്പിക്കുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ ഞാൻ നല്ല വേഗത്തിൽ ചൊല്ലാൻ തുടങ്ങി. അപ്പോഴാകട്ടെ വേഗത കുറയ്ക്കാൻ ഈശോ ആവശ്യപ്പെടുന്നതുപോലെ അതും അനുസരിച്ചു. തുടർന്ന് മരിച്ച വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കാൻ പ്രേരണ. ഈശോ തന്ന ചിന്തകളെല്ലാം അനുസരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോയുടെ സ്വരമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ സാമുവലിൻ്റെ കാര്യം ഓർമ്മ വന്നു. അരുൾ ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഈശോയുടെ സ്വരം, യോഹന്നാൻ 13:13 വായിക്കുക. ഞാനതെടുത്തു. 13:14 വചനങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അത് ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള വചനഭാഗമാണ്. പക്ഷേ ഞാൻ മുമ്പ് ആവശ്യപ്പെട്ടതുപോലെ നേരിട്ട് നീ എൻ്റെ പുരോഹിതനാകണം എന്ന് അർത്ഥം വരുന്ന വചനമല്ലല്ലോ എന്ന ചിന്ത മനസ്സിൽ വന്നു. ഞാൻ ഇപ്രകാരം ചിന്തിച്ചയുടനെ ഈശോയുടെ സ്വരം, യേശയ്യ 61 വായിക്കുക. ഞാൻ ആ ഭാഗം എടുത്തു. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അത് കണ്ടയുടനെ ഞാൻ പറഞ്ഞു, ഇത് മതി, ഇനി കൂടുതൽ ഉറപ്പ് എനിക്ക് വേണ്ട. ആദ്യത്തെ 2 വചനങ്ങൾ വരെ വായിച്ച് ഞാൻ നിർത്താൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞു, നിന്നോട് ഞാൻ മുഴുവൻ വായിക്കാനാണ് പറഞ്ഞത്, മുഴുവൻ വായിക്കേ. അങ്ങനെ വായന തുടർന്ന് 6 വചനത്തിലെത്തി. അതോടെ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ഞാൻ ആവശ്യപ്പെട്ടതുപോലെ നേരിട്ട് എന്നെ വൈദികനാകാൻ വിളിക്കുന്ന വചനം. പിന്നെ 62 അധ്യായവും മുഴുവൻ വായിക്കാൻ പറഞ്ഞു. അതെല്ലാം വായിച്ച് എൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളി അങ്ങേയറ്റം ഉറപ്പാക്കി. തുടർന്ന് എൻ്റെ ആഗ്രഹം വീട്ടിൽ പറഞ്ഞു. എങ്കിലും പഠനം പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രിയപ്പെട്ടവരുടെയെല്ലാം ഉപദേശം. അത് ഞാൻ സ്വീകരിച്ചു. പക്ഷേ അവിടുത്തെ 2 വർഷത്തിൻ്റെ പഠനത്തിൻ്റെ ചെലവ് വീട്ടുകാർക്കെല്ലാം ഭാരമാവില്ലേ എന്നൊരു ചിന്തയുണ്ടായി. തുടർന്ന് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ലല്ലോ. അതിനാൽ ഈശോയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ചെലവിനുള്ള തുക കണ്ടെത്താൻ സഹായിക്കണം. പഠനവും ദൈവാനുഭവങ്ങളും. ജർമ്മനിയിൽ 2ാമത്തെ സെമസ്റ്റർ വരെയും ക്രെഡിറ്റ് ആയി പണമെടുത്താണ് പഠിച്ചത്. പിന്നെ പഠനത്തിൽ അല്പം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ആദ്യ വർഷത്തെ പഠനം പൂർത്തിയായ സമയത്ത് ഒരു പ്രൊഫസർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഫ്രോൺഹോഫർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീസിസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന്. ഞാനും അപേക്ഷിച്ചു. അവർ ഇൻ്റർവ്യൂ നടത്തി. 400 യൂറോ കിട്ടിയാൽ മതിയെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ അവർ എന്നെ 2000 യൂറോ ശമ്പളത്തിൽ ഫുൾ ടൈം അസിസ്റ്റൻ്റ് റിസർച്ചർ ആയി ജോലിക്ക് എടുത്തു. ഞാൻ ചെയ്യുന്നത് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായുള്ള തീസിസ് ആണെങ്കിലും അവർക്ക് അത് ജർമ്മൻ മിലിറ്ററിക്ക് വേണ്ടി ചെയ്യുന്ന പ്രൊജക്റ്റായിരുന്നു. അതിനാൽ അവർ എംബസിയിൽ പ്രത്യേകം കത്തെല്ലാം നൽകി സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ മുഴുവൻ സമയ ജോലി ചെയ്യാനുള്ള പ്രത്യേക അനുവാദം എനിക്ക് നേടിത്തന്നു. ഈശോയുടെ വഴികൾ എത്ര ഉന്നതം. ഞാൻ പഠന ചെലവ് കണ്ടെത്താനുള്ള ഒരു പാർട്ട് ടൈം ജോലിയാണ് ആഗ്രഹിച്ചതെങ്കിൽ ഈശോ എൻ്റെ പഠനത്തിനു തന്നെ ശമ്പളം തന്നു. മാത്രവുമല്ല, ആദ്യത്തെ 2000 യൂറോ പിന്നെ വർദ്ധിപ്പിച്ച് 2500 യൂറോ ശമ്പളമാക്കി. വീണ്ടും നല്ല ജോലി അവർ ഓഫർ ചെയ്തു. ഞാനത് സ്വീകരിച്ചില്ല. എൻ്റെ ആഗ്രഹം വേറെയാണല്ലോ. തുടർന്ന് പഠനം പൂർത്തിയാക്കി അല്പനാൾ ജോലിയും ചെയ്ത് ഞാൻ ജർമ്മനിയിൽ നിന്ന് മടങ്ങി. ധ്യാനശൈലിയിലുള്ള ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൽ ചേരാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ചൈതന്യത്തിലുള്ള സലേഷ്യൻ സമൂഹത്തിൽ ചേരാൻ ഈശോ തന്ന വ്യക്തമായ ബോധ്യമനുസരിച്ച് ഞാൻ പ്രസ്തുത സമൂഹത്തിൽ ചേർന്നു. ഈശോ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് വായിച്ച വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയും തീരുമാനമെടുക്കാൻ സഹായമായി. സലേഷ്യൻ സമൂഹത്തിൽ ചേർന്ന് 2022 ജനുവരി 1 ഞാൻ വൈദികനായി അഭിഷിക്തനായി. 2010 ജനുവരി 1 യെസ് പറഞ്ഞ് 12 വർഷങ്ങൾക്കു ശേഷം അതേ ദിവസം ഈശോ തൻ്റെ വാക്ക് നിറവേറ്റി. ഈശോ തന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഭയപ്പെടരുത്. നമ്മൾ തനിച്ചല്ല, ഈശോ കൂടെയുണ്ട്. കൂടെയുള്ളത് ആരാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്. എല്ലാം ഈശോയുടെ കൂടെ ചെയ്യുക. ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് തനിയെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. നീയും കൂടെ വാ, നമുക്കൊന്നിച്ച് ചെയ്യാം എന്ന് പറയുക. അതൊന്നും കുട്ടിക്കളിയല്ല, അതാണ് ഈശോയ്ക്കിഷ്ടം. അങ്ങനെ ചെയ്യുമ്പോൾ ഈശോ എല്ലാം ക്രമീകരിച്ചു തരും. കോതമംഗലം രൂപതയിലെ തൊടുപുഴ കദളിക്കാട് വിമലമാതാ ഇടവകാംഗമാണ് ഫാദർ ജോൺസ്. ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ദിമാപൂർ സലേഷ്യൻ പ്രൊവിൻസിനു കീഴിലാണ് വൈദികനായി അഭിഷിക്തനായത്. ഇപ്പോൾ റോമിൽ പഠനം നടത്തുന്നു.